രക്ഷയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമാണ്. അത് നിങ്ങൾ എത്ര നല്ലവരാണെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല. വളരെയധികം ആളുകൾ വിചാരിക്കുന്നത് അവർ വളരെ നല്ലവരാണെന്നും അവർ നല്ലവരായതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നുമാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാതായിത്തീർന്നു എന്നാണ്. ബൈബിൾ വീണ്ടും പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. ഞാൻ നീതിമാനല്ല, നിങ്ങളും നീതിമാനല്ല. ഞാൻ നീതിമാനല്ല, നിങ്ങളും നീതിമാനല്ല. നമ്മളെ നന്മ പരിഗണിച്ചാണ് സ്വർഗത്തിൽ പ്രവേശനം അനുവദിക്കുന്നതെങ്കിൽ നമുക്കാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. നിങ്ങൾ ഒരു പാപിയാണെന്ന് സമ്മതിക്കുക. കാരണം ബൈബിളിൽ വെളിപാട് 21:8 പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഭീരുക്കൾക്കും അവിശ്വാസികൾക്കുമുള്ള ഓഹരി നരകമായിരിക്കും. ഇതാണ് അവരുടെ രണ്ടാമത്തെ മരണം. ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നുണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ പറയുന്നത് ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അതിനാൽ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ വന്നു. ബൈബിളിൽ പറയുന്നത് യേശു ദൈവം മനുഷ്യശരീരത്തിൽ വെളിപ്പെട്ടതെന്നാണ്. ദൈവം യേശുവിലൂടെ മനുഷ്യരൂപമെടുത്തു, പാപമില്ലാത്ത ജീവിതം നയിച്ചു. യേശു ഒരു പാപവും ചെയ്തില്ല, എങ്കിലും മനുഷ്യനവനെ അടിച്ചു, അവന്റെ മേൽ തുപ്പി, അവനെ ആണികൊണ്ട് കുരിശിൽ തറച്ചു. ബൈബിളിൽ പറയുന്നത് അവൻ ആ കുരിശിലായിരിക്കുമ്പോൾ അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുവെന്നാണ്. അതായത് ഞാനും നിങ്ങളും എക്കാലത്തുമായി ചെയ്ത എല്ലാ പാപങ്ങളും യേശു ചെയ്തതുപോലെ കണക്കാക്കപ്പെട്ടു. യേശു നമ്മുടെ പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. അവൻ മരിച്ചപ്പോൾ അവർ യേശുവിന്റെ ശരീരം എടുത്ത് കല്ലറയിൽ അടക്കം ചെയ്തു. അവന്റെ ആത്മാവ് 3 രാവും പകലും നരകത്തിൽ പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു തന്റെ ശിഷ്യന്മാർക്ക് തന്റെ കൈയിലെ ദ്വാരങ്ങൾ കാണിച്ചുകൊടുത്തു. ബൈബിളിൽ വ്യക്തമായി പറയുന്നത് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചതെന്നാണ്. അവിടെ പറയുന്നത് അവൻ മരിച്ചത് നമ്മുടെ മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി എന്നാണ്. എന്നാൽ രക്ഷിക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ ചോദ്യം ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:6 രക്ഷ പ്രാപിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. അത്രമാത്രമേയുള്ളൂ. അവർ നീ ഒരു പള്ളിയിൽ ചേർന്നാലേ രക്ഷപ്രാപിക്കൂ എന്ന് പറഞ്ഞില്ല. ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ വരികളാണ് 1. യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ വണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവിതം എന്നുവെച്ചാൽ എന്നേക്കുമുള്ളത് എന്നാണ്. യേശു പറഞ്ഞു, ഞാൻ അവർക്ക് നിത്യജീവിതം കൊടുക്കുന്നു, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവരെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യോഹന്നാൻ 6:47 വേദപുസ്തകം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അതായത് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്നാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ എന്നേക്കും ജീവിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് രക്ഷ നഷ്ടപ്പെടില്ല. രക്ഷ അവസാനമില്ലാത്ത നിത്യരക്ഷയാണ്. ഒരിക്കൽ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ എന്നേക്കുമായി രക്ഷപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്തുതന്നെ ചെയ്താലും നിങ്ങൾക്ക് രക്ഷ നഷ്ടപ്പെടുകയില്ല. ഞാൻ പുറത്തുപോയി വളരെ മോശമായ ഒരു പാപം ചെയ്താൽ ദൈവം അതിനുള്ള ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ എനിക്ക് നൽകും. ഞാൻ ഇന്നു പോയി ഒരു കൊലപാതകം ചെയ്താൽ ദൈവം ഞാൻ ഭൂമിയിൽ ശിക്ഷിക്കപ്പെടുന്നതിൽ ഉറപ്പുവരുത്തുന്നു. അത് തൂക്കുകയോ ജയിൽവാസമോ അതോ ലോകം നൽകുന്ന ഏത് ശിക്ഷയുമാകാം. ഒരുപക്ഷേ ഞാൻ കൂടുതൽ ശിക്ഷിക്കപ്പെടാം. എന്നാൽ മരണശേഷം ഞാൻ നരകത്തിലേക്ക് തള്ളപ്പെടുകയില്ല. നരകത്തിൽ പോകാൻ മാത്രം എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഞാൻ മരണശേഷം നരകത്തിലെത്തിയാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്ന് ദൈവത്തിന്റെ പ്രതിജ്ഞ പാഴായിപ്പോകും. ദൈവം യോഹന്നാൻ 11:26 പറയുന്നു, ജീവിച്ചെന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. അതുകൊണ്ടാണ് വളരെ വലിയ പാപങ്ങൾ ചെയ്തിട്ടും സ്വർഗത്തിലേക്ക് പോയ മനുഷ്യരുടെ പല ഉദാഹരണങ്ങളും ബൈബിളിലുള്ളത്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് യേശുവിനോടൊരിക്കൽ തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ച ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ്, ചുരുക്കം പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ? വളരെ നല്ല ചോദ്യമാണത്. ഭൂരിപക്ഷം മനുഷ്യരും രക്ഷപ്പെടുമോ, അതോ ചുരുക്കം ചിലർ പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ? ഇവിടെ ആരാണ് ഭൂരിപക്ഷം മനുഷ്യരും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള യേശുവിന്റെ മറുപടി നമുക്ക് കേൾക്കാം. നിങ്ങളോട് ഞാൻ വിശദമായി പറയാം. യേശു പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, കാരണം നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, അതിലെ കടന്നുപോകുന്നവർ വളരെയധികം പേരുണ്ട്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും. അവനിങ്ങനെയും പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരെയല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവെ കർത്താവെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. ഒന്നാമത്, ഈ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നില്ല. ഈ ക്ലാസ് മുറിയിലെ ഭൂരിപക്ഷം പേരും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എന്നാൽ ഇങ്ങനെയും ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരിൽ തന്നെ എന്തിന് അവരെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരിൽ തന്നെ പലരും അവനോട് പറയും, ഞങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള അത്ഭുത പ്രവൃത്തികളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്താണ് ഞങ്ങൾ രക്ഷപ്രാപിക്കാത്തത് എന്ന് യേശു ഇപ്രകാരമായിരിക്കും പറയുക, എന്നെ വിട്ടു പോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതിന് കാരണമുണ്ട്, രക്ഷ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം അല്ല എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളെ രക്ഷിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ടതിനാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല നല്ല ജീവിതം നയിച്ചതുകൊണ്ടോ ദൈവകൽപ്പനകൾ അനുസരിച്ചതുകൊണ്ടോ ഒരു സഭയിൽ ചേർന്നതുകൊണ്ടോ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ടോ ആണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് എന്നാണെങ്കിൽ, നിങ്ങളുടെ പ്രവൃത്തികളിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ളവരോട് യേശു പറയും, എന്നെ വിട്ടു പോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സകല വിശ്വാസവും യേശുവിന്റെ പ്രവൃത്തിയിൽ ആയിരിക്കണം. അതായത്, യേശുവിന്റെ പീഡനാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽക്കലും ആയിരിക്കണം. അതാണ് സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവൻ നിങ്ങളോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. മുമ്പ് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരിക്കൽ യേശു നിങ്ങളെ അറിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായി രക്ഷപ്പെട്ടിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് അതിനർത്ഥം. എന്നാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് യേശു നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. യേശു ഒരിക്കൽ നിങ്ങളെ അറിഞ്ഞാൽ അറിഞ്ഞത് തന്നെയാണ്. അതായത്, എന്റെ മക്കൾ എല്ലായ്പ്പോഴും എന്റെ മക്കൾ തന്നെയായിരിക്കും എന്നതുപോലെ, നിങ്ങൾ വിശ്വസിക്കുക, വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ അവന്റെ പൈതലായിത്തീരുന്നു, അത് എന്നേക്കും അങ്ങനെ തന്നെയായിരിക്കും.